ലൗഡേതുർ യേശുസ് ക്രിസ്തുസ്. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം ശ്രോതാക്കളെ. സംഭവങ്ങൾ വ്യക്തികൾ എന്ന പരിപാടിയും വാർത്തകളും കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. കത്തോലിക്ക സഭയിലെ സന്യാസിനി സമൂഹങ്ങളുടെ ജനറൽ സുപ്പീരിയർമാരുടെ ആഗോള സമിതി UISH സമ്പൂർണ്ണ സമ്മേളനം May 3 to 7 റോമിൽ നടന്നു. ലോകമെമ്പാടും നിന്നുള്ള 800+ സന്യാസിനി സഭകളുടെ മേലധികാരികൾ പങ്കെടുത്ത ഈ സമ്മേളനത്തെക്കുറിച്ചാണ് ഈ ആഴ്ചയിലെ സംഭവങ്ങൾ വ്യക്തികൾ എന്ന പരിപാടി. ഈ സമ്മേളനത്തിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ബെഥനി സന്യാസിനി സമൂഹത്തിന്റെ മദർ ജനറൽ സിസ്റ്റർ ബെഞ്ചമിൻ പടിപ്പുരയ്ക്കൽ, CSC സന്യാസിനി സഭയുടെ മദർ ജനറൽ സിസ്റ്റർ ആശ അന്തിക്കാട്ട്, CMC സന്യാസസഭയുടെ മദർ ജനറൽ സിസ്റ്റർ സാങ്ക്ട കോലത്ത്, CTC സന്യാസിനി സഭയുടെ മദർ ജനറൽ സിസ്റ്റർ ലൈസ, തിരുഹൃദയ സന്യാസിനി സഭയുടെ മദർ ജനറൽ സിസ്റ്റർ ലിറ്റിൽ തെരേസ എന്നിവരാണ്. എല്ലാ മദർ ജനറൽമാർക്കും വത്തിക്കാൻ റേഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് എന്ന സുവിശേഷ വാക്യം മുഖ്യ പ്രമേയമാക്കിയാണ് സന്യാസിനി സമൂഹങ്ങളുടെ ജനറൽ സുപ്പീരിയർമാരുടെ ആഗോള സമിതിയുടെ സമ്മേളനം നടന്നത്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നിന്നുള്ള ഈ വാക്യം ക്രിസ്തു പ്രസ്താവിച്ച പശ്ചാത്തലം ഇങ്ങനെയാണ്. ക്രിസ്തു സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ തന്റെ പുത്രന്മാർക്ക് അവിടുത്തെ ഇരുവശത്തും സ്ഥാനമേകണമെന്ന് സെബദീപുത്രന്മാരുടെ മാതാവ് ക്രിസ്തുവിനോട് അഭ്യർത്ഥിച്ചു. സെബദീപുത്രന്മാരുടെ അമ്മയും ക്രിസ്തുവും തമ്മിലുള്ള ഈ സംഭാഷണം മറ്റു ശിഷ്യന്മാർക്കിടയിൽ അമർഷമുളവാക്കി. അപ്പോൾ യേശു അവരെ അടുത്തു വിളിച്ച് അവരോട് ഇപ്രകാരം പറഞ്ഞു: വിജാതിയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനാകണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കുവാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നതുപോലെ തന്നെ. ഈ പ്രമേയം ആധാരമാക്കി നടന്ന സമ്മേളനത്തിലെ മുഖ്യ ചിന്താവിഷയങ്ങളെയും ചർച്ചകളെയും കുറിച്ച് മദർ ജനറൽമാർ നമ്മോട് പങ്കുവയ്ക്കുന്നു.
യേശു പറഞ്ഞു, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും നിങ്ങളുടെ അവസാനത്തേവനാകണം, ശുശ്രൂഷകനായിരിക്കണം. ആ ഒരു മനോഭാവത്തിന് ബേസ് ചെയ്താണ് ഇത്രയും ദിവസത്തെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. അത് വളരെ ഫലപ്രദമായിരുന്നു. സിസ്റ്റേഴ്സിനോട് ഒരു നേതൃത്വ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അവരായിരിക്കുന്ന വിധത്തിൽ അവരെ അംഗീകരിച്ച് അവരെ സ്നേഹിച്ച് അവരെ അക്കമ്പനി ചെയ്യുക. ഗ്രേസ്ഫുൾ അക്കമ്പനിമെൻ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. കമ്പാനിയൻഷിപ്പ് കൊടുക്കുക, അവരുടെ ബുദ്ധിമുട്ടുകളിൽ വേദനകളിലൊക്കെ അംഗീകരിച്ച് അവരെ സ്നേഹിച്ച് അവരുടെ കൂടെ നടക്കുക എന്ന തരത്തിൽ. അങ്ങനെ നമ്മൾ അവരോട് കൂടെ ആയിരിക്കുമ്പോൾ ഏറ്റവും സ്നേഹത്തിൽ മാത്രം കരുണാർദ്രതയോടുകൂടെ അവരുടെ വീക്ക്നെസ് മനസ്സിലാക്കി അവരോട് കൂടെ ആയിരിക്കുമ്പോഴാണ് സഭയ്ക്ക് അല്ലെങ്കിൽ ദൈവജനത്തിന് കൂടുതൽ നല്ല സേവനങ്ങൾ ശുശ്രൂഷ സന്തോഷത്തോടുകൂടി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ.
അതിൽ പ്രധാനമായും ചർച്ച ചെയ്ത വിഷയം സുപ്പീരിയേഴ്സിൻ്റെ റോള്, വിവിധ തലങ്ങളിൽ സഫറിങ് സൊസൈറ്റിക്ക് വേണ്ടിയുള്ള നമ്മുടെ സേവനങ്ങൾ, പിന്നെ ഒരു സുപ്പീരിയർ എങ്ങനെ ആയിരിക്കണം എന്നുള്ള പല വിധത്തിലുള്ള മേഖലകളാണ് നമ്മൾ ചർച്ച ചെയ്തത്.
നല്ല ക്ലാസ്സുകൾ ഞങ്ങൾക്ക് കിട്ടി. സന്യാസ സഭയുടെ തിരുസംഘത്തിലെ കാർഡിനലുമായിട്ട് ഉള്ള ഇൻ്റർവ്യൂവിനും പല ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും അതിനുള്ള മറുപടികൾ ലഭിക്കുന്നതിനുമുള്ള അവസരമുണ്ടായി. അതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ വരുമ്പോഴും ഓരോ കോൺഗ്രിയേഷനിൽ ഓരോ രാജ്യത്തിൻ്റെ തന്നെ കൾച്ചർ, അതുപോലെ ഓരോ രാജ്യത്തും അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ, അമേരിക്കയിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആഫ്രിക്കയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയെല്ലാം ഒരു വീക്ഷണം ലഭിക്കുന്നതിനോ കൂടിയുള്ള ഒരു അവസരമായിരുന്നു ഇത്.
കത്തോലിക്ക സന്യാസിനി സഭകളുടെ പ്രേഷിത ശുശ്രൂഷകളെക്കുറിച്ചും സന്യാസിനി സമൂഹങ്ങൾ ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും സമ്മേളനത്തിൽ വിശദമായ പഠനങ്ങളും വിശകലനങ്ങളും നടന്നു.
നമ്മൾ പൊതുവിൽ പറയുകയാണെങ്കിൽ നമ്മൾ സഭയിലുള്ളതായ സഭയ്ക്ക് പുറത്തുമുള്ളതായ ജനങ്ങളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ദൈവരാജ്യം വിസ്തൃതമാക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ശുശ്രൂഷ വേദികളിലെയും ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള മാർഗങ്ങളായിട്ട് മാത്രമേ സ്കൂളോ ഹോസ്പിറ്റലോ മറ്റ് സോഷ്യൽ വർക്ക് ശുശ്രൂഷകളോ എല്ലാം ഉള്ളൂ. എല്ലാത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യം ദൈവരാജ്യ വിസ്തൃതിയാണ്. അപ്പോൾ ഏത് വ്യക്തികളുടെ ഇടയിലോ ഏത് സാഹചര്യത്തിലോ ഏത് രാജ്യത്തോ നമ്മൾ ശുശ്രൂഷ ചെയ്താലും അവിടെയെല്ലാം കർത്താവിൻ്റെ രാജ്യം വിസ്തൃതമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് പരമപ്രധാനമായിട്ടുള്ളത്.
കേരളസഭയിലെ വാസ്തവം പറഞ്ഞാൽ മറ്റ് പല ഇന്ത്യയിലെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉന്നത ജീവിത നിലവാരം പുലർത്തുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ അങ്ങനെ അത് അവർ ആഗോളതലത്തിലേക്കും പിന്നെ ഒത്തിരി പേര് കേരളത്തിന് പുറത്ത് ജോലി ചെയ്ത സംസ്കാരവുമായിട്ട് ഇണങ്ങിച്ചേർന്ന വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് ആഗോളതലത്തിലുള്ള കൺസ്യൂമറിസം അതുപോലെ തന്നെ മറ്റ് എല്ലാ പ്രശ്നങ്ങളും ഇവരെയും നമ്മുടെ കേരള ജനതയും അലട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് വേണം ഇന്നത്തെ സന്യാസിനി സമൂഹം അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ.
കേരളത്തിലെ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയില്ല. പല ടേബിൾ ചർച്ചകളുണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് പല അവസരങ്ങൾ പറഞ്ഞു. നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ അകത്തുനിന്നും പുറത്തുനിന്നും ഉള്ളത് പറഞ്ഞപ്പോഴും നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് ജൈവവിളികളുടെ കുറവാണ് നമ്മൾ കണ്ടത്. പിന്നെ റിസ്ക്കുള്ള മേഖലകളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് കേരളത്തിലുള്ള ഒരു ബുദ്ധിമുട്ടൊന്നുണ്ടെങ്കിലും വിവിധങ്ങളായി ബുദ്ധിമുട്ട് പിടിച്ച മേഖലകളിൽ ആഗോളതലത്തിൽ സഹോദരിമാർ വർക്ക് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങളെപ്പോലെയുള്ള പൊന്തിഫയിൽ കോൺഗ്രേഷൻ പ്രശ്നമില്ലെങ്കിലും ഇപ്പോൾ ഈ തലത്തിൽ ചർച്ച ചെയ്ത് വന്നപ്പോൾ നമുക്ക് മനസ്സിലായത് ഡയസിഷൻ ലെവലുകളിലുള്ള കോൺഗ്രേഷനുകൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്.
വൊക്കേഷനെ കൂടാതെ വേറെ പ്രശ്നങ്ങളെന്ന് പറയുമ്പോഴേ എനിക്ക് അനുഭവപ്പെടുന്നത് നമ്പർ നമുക്ക് കുറയുന്നപ്പോൾ കൂടുതൽ ശുശ്രൂഷ വേദികൾ, അപ്പോൾ ആ ശുശ്രൂഷ വേദികളിലേക്കെല്ലാം സിസ്റ്റേഴ്സിന് ആവശ്യത്തിന് കിട്ടാത്തത് കൊണ്ട് ജോലി ചെയ്യുന്നതായ സിസ്റ്റേഴ്സിന് ജോലിയുടെ ഒത്തിരി ബേർഡൻ അനുഭവപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ബേർഡൻ ഒത്തിരി അനുഭവപ്പെടുന്നതുകൊണ്ട് ജോലി കഴിഞ്ഞ് അവർക്ക് അവരുടേതായ പ്രാർത്ഥനാ ജീവിതത്തിൽ വേണ്ടവണ്ണം സമയം കിട്ടാത്തതുകൊണ്ട് അതിൽ കുറവ് വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആൻസൈറ്റിയും ചിലപ്പോഴൊക്കെ എനിക്ക് ഉണ്ടാകുന്നുണ്ട്.
ഫ്രാൻസിസ് മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയോടെയാണ് സമ്മേളനം സമാപിച്ചത്. സന്യാസിനി സഭകളുടെ ജനറൽ സുപ്പീരിയർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ദാരിദ്ര്യം, കന്യകാത്വം, അനുസരണം എന്നീ സന്യസ്ത വ്രതങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചു. ദാരിദ്ര്യവ്രതത്തെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ മാർപ്പാപ്പ സന്യാസിനികൾക്ക് നൽകിയ ശക്തമായ ആഹ്വാനങ്ങളിലൊന്ന് സൈദ്ധാന്തിക ദാരിദ്ര്യത്തിൽ അഭയം തേടാതെ ജീവിതത്തിന്റെ അതിർത്തികളിലേക്ക് ഇറങ്ങിച്ചെന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരിലും അനാഥരിലും അഗതികളിലും രോഗികളിലും ക്രിസ്തുവിന്റെ വേദനിക്കുന്ന സാന്നിധ്യം തൊട്ടറിയുവാനായിരുന്നു. മാർപ്പാപ്പയുടെ ഈ ആഹ്വാനത്തോട് ഏറെ ആവേശത്തോടെയാണ് മദർ ജനറൽമാർ പ്രതികരിച്ചത്.
പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഈശോ എല്ലാ തന്റെ ശുശ്രൂഷകളിൽ മുഴുവൻ നിലകൊണ്ടത്. അതുപോലെ തന്നെ പാപ്പായും അങ്ങനെ ഒരു മനോഭാവത്തോടെയാണ് പാവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണോ എന്നുള്ളതാണ്. പാവങ്ങളെ ജാതി മത ഭേദമന്യേ എല്ലാ പാവങ്ങളിലേക്കും നമ്മുടെ ആളും അർത്ഥവും കൂടുതൽ കൂടുതലായിട്ട് വ്യയം ചെയ്യാനായിട്ട് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്, ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്.
ഇന്നത്തെ ലോകത്തിലെ വളരെയധികം സുഖം അനുഭവിക്കുന്ന വ്യക്തികളുണ്ട്, അതേസമയം ഒത്തിരി വേദനിക്കുന്ന വ്യക്തികളുണ്ട്. സ്വന്തം കുറ്റങ്ങൾക്കൊണ്ടായിരിക്കാം, പാപത്തിൽ വീണുപോയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ടായിരിക്കാം, സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം കൊണ്ടായിരിക്കാം, പിന്നെ മറ്റുള്ളവരെല്ലാം അടിച്ചമർത്തപ്പെട്ട് പല വിധത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമായി ജയിലുകളിലോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ വേദനിക്കുന്ന അടിച്ചമർത്തപ്പെട്ട ജനതയായിരിക്കാം. അങ്ങനെ വരുമ്പോൾ അവർക്ക് ജീവിതാവശ്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ ജീവിതാവശ്യങ്ങൾ പോലും നിവർത്തിക്കാൻ സാധിക്കാതെ വേദനിച്ചു കഴിയുന്ന ജനസമൂഹം, അവർക്ക് വേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ട് ജീവിക്കേണ്ടതെന്നുള്ള ഇതാണ് നമ്മുടെ റോള്. അതാണ് സന്യാസികളെന്ന നിലയിൽ അവർക്ക് വേണ്ടി ജീവിക്കുന്ന നല്ല ഒരു സന്യാസമൂഹമായിട്ട് തീരാം സന്യാസികൾ.
ദൈവം നൽകിയ സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുന്ന അമൂല്യ സമ്പത്തെന്ന് കന്യകാവ്രതത്തെ വിശേഷിപ്പിച്ച മാർപ്പാപ്പ.
ഈ
വ്രതാനുഷ്ഠാനത്തിലൂടെ ആത്മീയ മക്കൾക്ക് ജന്മമേകുന്ന ആത്മീയ മാതൃത്വത്തിലേക്ക് വളരുവാൻ അവർക്ക് സാധിക്കണമെന്നും ഉദ്ബോധിപ്പിച്ചു.
È importante questa maternalità della vita consacrata, ഈ ആത്മീയ മാതൃത്വം നിങ്ങളുടെ ജീവിതത്തിന് ആനന്ദം പകരട്ടെ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും തിരുസഭയുടെയും മാതൃകയിൽ നിങ്ങളും അമ്മമാരായിരിക്കുവിൻ. മറിയത്തിൻ്റെ മാതൃത്വത്തെക്കുറിച്ച് ഗ്രഹിക്കാതെ മറിയത്തെ മനസ്സിലാക്കാനാവില്ല. സഭയുടെ മാതൃഭാവം തിരിച്ചറിയാതെ സഭാമാതാവിനെയും മനസ്സിലാക്കാൻ സാധ്യമല്ല. നിങ്ങൾ മറിയത്തിൻ്റെയും തിരുസഭയുടെയും അടയാളങ്ങളാണ്.
ദൈവസ്വരം ശ്രവിച്ച് അതനുസരിച്ച് ജീവിക്കുന്നതാണ് അനുസരണവ്രതത്തിന്റെ
അടിസ്ഥാനം.
ദൈവഹിതം മാനുഷിക മധ്യസ്ഥരിലൂടെ സ്വീകരിച്ച് ജീവിക്കുവാൻ സന്നദ്ധരായിരിക്കണമെന്ന് അനുസരണവ്രതത്തെക്കുറിച്ച് മാർപ്പാപ്പ സന്യാസിനികളെ ഓർമ്മിപ്പിച്ചു. അനുസരണം സ്വാതന്ത്ര്യത്തിന് വിഘാതമാകുമെന്ന ആരോപണങ്ങൾക്ക് നേർവിപരീതമായാണ് പരിശുദ്ധാത്മാവിന്റെ ആന്തരിക പ്രചോദനമായി, ആന്തരിക സ്വാതന്ത്ര്യമായി അനുസരണത്തെ മാർപ്പാപ്പ അവതരിപ്പിക്കുന്നത്. ഇക്കാര്യത്തെക്കുറിച്ച് നമ്മുടെ ജനറൽ സുപ്പീരിയർമാരുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം.
ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് വരാനാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു റെനൺസിയേഷൻ കൾച്ചറുണ്ട്, അത് ഇന്നെവിറ്റബിളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ. അത് മനസ്സിലാക്കിയിട്ട് ആ ഉപേക്ഷിക്കലിന് നമ്മൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റും.
കർത്താവ് അവരുടെ ഇടയിൽ, ശിശുരു അപ്പസ്തോലന്മാരുടെ ഇടയിൽ അങ്ങനെയായിരുന്നില്ല, അവരിലൊരുവനെ പോലെയായിരുന്നു. അതുപോലെ തന്നെ അധികാരം അവരിലൊരുവനെ പോലെയായി അവരിലാക്കുകയാണെങ്കിൽ അതൊരു അടിച്ചമർത്തലായിട്ടോ സ്വാതന്ത്ര്യം ഖനിക്കലായിട്ടോ തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഇത്രയും നാളുള്ള അനുഭവത്തിൽ എനിക്കതാണ്. പിന്നെ അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് നമ്മൾ നയിക്കുന്നു.
എൻ്റെ ഹൃദയത്തിലും എല്ലാവരുടെ ഹൃദയത്തിലും ഈശോ രാജാവായി വാഴുന്നുണ്ട്. അപ്പം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയല്ല, പക്ഷേ സത്യത്തിലും നീതിയിലും അധിഷ്ഠിതമായ തീരുമാനങ്ങൾ എടുക്കുക ആവശ്യമല്ലേ. അപ്പം ഞാൻ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് കൗൺസിലേഴ്സിനോടൊക്കെ കൺസൾട്ട് ചെയ്തുകൊണ്ട് തീരുമാനം എടുക്കും. പിന്നെ ആ തീരുമാനവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം കഴിയുന്നത്ര മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യും.
കത്തോലിക്ക സന്യാസിനി സമൂഹങ്ങളുടെ ജനറൽ സുപ്പീരിയർമാരുടെ ആഗോള സമിതിയുടെ സമ്പൂർണ്ണ സമ്മേളനത്തെക്കുറിച്ച് ഇനിയും ഏറെ കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ടെങ്കിലും നമ്മുടെ സമയപരിമിതി കണക്കിലെടുത്തുകൊണ്ട് സന്യാസിനിമാരോട് ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കുവച്ച മൂന്ന് പ്രധാന കാര്യങ്ങൾ കൂടി കേട്ടുകൊണ്ട് ഈ പരിപാടി നാം അവസാനിപ്പിക്കുകയാണ്.
ചുരുക്കി പറഞ്ഞാൽ, ക്രിസ്തുവിനും അവിടുത്തെ സുവിശേഷത്തിനും പ്രഥമ സ്ഥാനം നൽകുക, അധികാരം സ്നേഹശുശ്രൂഷയ്ക്കായി വിനിയോഗിക്കുക, സഭാമാതാവിനോട് ചേർന്ന് നിൽക്കുക, ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. നിങ്ങളുടെ ശുശ്രൂഷയെ പ്രതി നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ശുശ്രൂഷ എല്ലായ്പ്പോഴും എളുപ്പമുള്ളതല്ലെന്ന് എനിക്കറിയാം. നിങ്ങളെ കൂടാതെ സഭയെന്താകും? മാതൃഭാവത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ആർദ്രതയുടെയും അഭാവം സഭയ്ക്ക് അനുഭവപ്പെടും. മാതൃസഹജമായ അന്തർജ്ഞാനത്തോടുകൂടി പ്രവർത്തിക്കുവിൻ.
കത്തോലിക്ക സന്യാസിനി സമൂഹങ്ങളുടെ ജനറൽ സുപ്പീരിയർമാരുടെ ആഗോള സമിതി UISG സമ്പൂർണ്ണ സമ്മേളനത്തെക്കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഈ സമ്മേളനത്തിലെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ച തിരുഹൃദയ സന്യാസിനി സഭയുടെ മദർ സുപ്പീരിയർ സിസ്റ്റർ ലിറ്റിൽ തെരേസ, CTC സന്യാസിനി സഭയുടെ മദർ ജനറൽ സിസ്റ്റർ ലൈസ, CMC സന്യാസിനി സഭയുടെ മദർ ജനറൽ സിസ്റ്റർ സാങ്ക്ടാ കോലത്ത്, CSC സന്യാസിനി സഭയുടെ മദർ ജനറൽ സിസ്റ്റർ ആഷ അന്തിക്കാട്ട്, ബെഥനി സന്യാസിനി സമൂഹത്തിന്റെ മദർ ജനറൽ സിസ്റ്റർ ബെഞ്ചമിൻ പടിപ്പുരയ്ക്കൽ എന്നിവർക്ക് വത്തിക്കാൻ റേഡിയോയുടെ ശ്രോതാക്കളുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ പേപ്പൽ പ്രഭാഷണങ്ങൾക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് ബ്രദർ ദീപു മൈക്കിൾ. സംഭവങ്ങൾ വ്യക്തികൾ എന്ന പരിപാടിയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.